السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സഹോദരൻ മാരെ, കൊറോണയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ക്ലാസുകളിലായി ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊറോണ ബാധിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലും മുസ്ലിങ്ങളായ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കേരളത്തിലും രണ്ട് മുസ്ലിം സഹോദരന്മാർ കേരളത്തിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. കേരളത്തിന് പുറത്തും മലയാളികളായ ആളുകൾ, മുസ്ലിങ്ങളായ സഹോദരന്മാർ കൊറോണ മൂലം മരണപ്പെട്ടു. കേരളത്തിൽ മരിച്ച രണ്ട് മുസ്ലിം സഹോദരന്മാരുടെ മയ്യത്ത് മറമാടപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പലരും നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നാം കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിമായ ഒരാൾ കൊറോണയോ അല്ലെങ്കിൽ ഭീജിതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വല്ല പകർച്ചവ്യാധികൾ മൂലം മരണപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിധികളുടെ അടിസ്ഥാനത്തിലാണ് താഴെ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടാൽ സാധാരണഗതിയിൽ മയ്യത്ത് കുളിപ്പിക്കുക, കഫം ചെയ്യുക, അയാൾക്ക് വേണ്ടി നമസ്കരിക്കുക, മുസ്ലിങ്ങളുടെ മഖ്ബറുകളിൽ ആ മയ്യത്ത് മറവ് ചെയ്യുക, ഈ സാധാരണ കാര്യങ്ങൾ കൊറോണ മൂലം അല്ലെങ്കിൽ പകർച്ചവ്യാധി മൂലം മരണപ്പെടുന്ന എല്ലാ ആളുകൾക്കും ബാധകമായതാണ് പൊതുവെ. എന്നാൽ രോഗപ്പകർച്ച ഭയപ്പെടുകയോ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഇതര ആളുകളിലേക്കോ രോഗം പകരാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോ ഭരണകൂടമോ അതിനുള്ള സാധ്യത സൂചിപ്പിക്കുകയോ ചെയ്താൽ അത്തരം പശ്ചാത്തലത്തിൽ പൊതുവെ ഒരു മയ്യത്തിനോട് സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളിൽ ചില ഇളവുകൾ സ്വീകരിക്കേണ്ടതായി വരും. അതിലൊന്ന് മയ്യത്ത് കുളിപ്പിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ രക്തസാക്ഷികളല്ലാത്ത ആളുകളുടെ മയ്യത്തുകൾ കുളിപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് മൂലം കുളിപ്പിക്കുന്ന ആളുകളിലേക്കോ അല്ലെങ്കിൽ അല്ലാത്ത ആളുകളിലേക്കോ രോഗം പകരാൻ സാധ്യതയുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ മയ്യത്ത് സാധാരണ പോലെ കുളിപ്പിക്കാൻ സാധ്യമാവുകയില്ല, കുളിപ്പിക്കേണ്ടതില്ല. എന്നാൽ ദൂരെ നിന്ന് വെള്ളം ഒഴുക്കി ഏതെങ്കിലും രീതിയിൽ കുളിപ്പിക്കാൻ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനും സാധ്യമല്ല എങ്കിൽ വെള്ളം ലഭിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തയമ്മും ചെയ്യാൻ ഇസ്ലാം കൽപ്പിച്ച വിധി ഇവിടെ ബാധകമാക്കാവുന്നതാണ്. കുളിപ്പിക്കുന്നതിന് പകരം ആ മയ്യത്തിന് തയമ്മും ചെയ്യുക. അതും സാധ്യമല്ല, അങ്ങനെ ചെയ്യുന്നത് മൂലവും രോഗം പകരാൻ സാധ്യതയുണ്ട് എന്നാണെങ്കിൽ തയമ്മും ചെയ്യേണ്ടതുമില്ല. അതായത് കുളിപ്പിക്കാൻ സാധിക്കുകയില്ല, അതിന് പകരം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള തയമ്മും ചെയ്യാനും സാധിക്കുകയില്ല എങ്കിൽ ആ രണ്ട് ബാധ്യതയും ഇല്ലാതായിത്തീരുന്നു. പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത്തരം ഘട്ടത്തിൽ ആ മയ്യത്ത് ശുദ്ധി വരുത്താനുള്ള രണ്ട് വസ്തുക്കൾ, ഒന്ന് വെള്ളവും രണ്ടാമത്തേത് മണ്ണും. ഇത് രണ്ടും നഷ്ടപ്പെട്ട ഒരാളുടെ വിധി എന്താണോ അതേ വിധിയിലാണ് ഈ മയ്യത്ത് എന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് വെള്ളമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, പകരമായി തയമ്മും ചെയ്യാം, അതിനും അയാൾക്ക് സാധ്യമല്ല എങ്കിൽ ഏതൊരവസ്ഥയിലാണോ അയാൾ നിർബന്ധ കാര്യങ്ങൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് അതേ അവസ്ഥയിലായി തീർന്നിരിക്കുന്നു ഈ മയ്യത്ത്. ചുരുക്കത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ മയ്യത്ത് വിട്ടുകിട്ടുന്ന സന്ദർഭത്തിൽ അതിന്റെ ആളുകൾക്ക് കുളിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ കുളിപ്പിക്കുകയോ പകരം തയമ്മം ചെയ്യുകയോ ചെയ്യാതെ തന്നെ മയ്യത്ത് മറവ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം കഫം ചെയ്യുക എന്നതാണ്. ഒരു മയ്യത്ത് കഫം ചെയ്യേണ്ടതുണ്ട്, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഒന്നോ രണ്ടോ കൂടിയാൽ മൂന്നോ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മയ്യത്ത് കഫം ചെയ്യേണ്ടത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ മയ്യത്ത് ആരോഗ്യ പ്രവർത്തകരായ ആളുകൾ അത് പ്രത്യേകമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പാക്ക് ചെയ്താണ് മയ്യത്ത് വിട്ടുതരുന്നത്. അത്തരം സാഹചര്യത്തിൽ അത് തുറന്നാൽ രോഗം പകരാൻ സാധ്യതയുണ്ട് എങ്കിൽ അവ തുറന്ന് മാറ്റി മറ്റൊരു വസ്ത്രം കൊണ്ട് കഫം ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. മറിച്ച് എങ്ങനെയാണോ മയ്യത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതേ രീതിയിൽ മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനിൽ ആ മയ്യത്തിനെ മറവ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിനു പുറമെ ഇവിടെ കേരളത്തിൽ നാം ചെയ്ത് കണ്ടതുപോലെ ഈ പാക്കിങ്ങിന് പുറത്ത് വെള്ള തുണി കൊണ്ട് രണ്ടാമത് മൂടി കഫൻ ചെയ്യേണ്ടുന്ന ആവശ്യം ഇല്ല. കാരണം രണ്ടോ മൂന്നോ ചുറ്റിൽ പാക്ക് ചെയ്തുകൊണ്ടാണ് മയ്യത്ത് നമുക്ക് പുട്ട് കിട്ടിയിട്ടുള്ളത്. അതിനു പുറമെ ഒരു വെള്ളത്തുണി മൂടേണ്ടുന്ന ആവശ്യമുണ്ടാകുന്നില്ല. കാരണം വെള്ള തന്നെ ആകണമെന്ന് നിർബന്ധമില്ല കഫൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്ത്രം. അതുപോലെ തന്നെ അത് തുണി തന്നെ ആയിക്കൊള്ളണം എന്നുമില്ല. സാധാരണഗതിയിൽ ഒരാൾ വെള്ള വസ്ത്രം ധരിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്, മറ്റ് കളറുകളേക്കാൾ. അതുപോലെ മാത്രമേയുള്ളൂ മയ്യത്ത് കഫൻ ചെയ്യുന്നതും വെള്ളയാകുന്നത് ഉത്തമമാണ്. വെള്ള നിറത്തിലുള്ളതല്ലാത്തതുകൊണ്ട് കഫൻ ചെയ്യാൻ പാടില്ല എന്ന് നിയമമില്ല. അതേപോലെ തുണി തന്നെ ആയിക്കൊള്ളണമെന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയിൽ കഫൻ ചെയ്യാൻ ഒന്നുമില്ലാത്ത സഹാബിയെ കഫൻ ചെയ്ത കാര്യം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലുള്ള മറ്റ് സംഭവങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം മയ്യത്ത് നമസ്കാരമാണ്. മയ്യത്ത് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ സാധ്യമായ ആളുകൾ മയ്യത്ത് നമസ്കാരം നിർവഹിക്കണം. എത്ര ആളുകൾ വർദ്ധിക്കുന്നുവോ, തൗഹീദുള്ള എത്ര ആളുകൾ നമസ്കരിക്കുന്നുവോ, അത് ഗുണകരമാണ് എന്ന് ഹദീസുകളിൽ കാണാം. സാധാരണ മയ്യത്തിൽ ഇവിടെ അതിന് സാധ്യമല്ല എങ്കിൽ എത്ര ആളുകൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ അത്രയും ആളുകൾ നമസ്കരിക്കുക. ഇനി മയ്യത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് വിട്ടു നൽകാതെ ഗവൺമെന്റ് നിയോഗിച്ച ആളുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരായ ആളുകൾ മാത്രമാണ് മയ്യത്ത് കൊണ്ടുപോകുന്നതും അത് മറവാടുന്നതും എങ്കിൽ അവിടെ ആശുപത്രികളിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ മുസ്ലിങ്ങളായുണ്ടെങ്കിൽ അവർ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചാൽ മതി. കാരണം ഇത് ഫർള് കിഫായ പൊതുബാധ്യതയായ ഒരു കാര്യമാണ്. എന്നാൽ അതിനും സാധ്യമല്ല, മുസ്ലിങ്ങളായ ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ ഇല്ല എങ്കിൽ അപ്പോൾ പിന്നെ മയ്യത്ത് ബന്ധുക്കളായ ആളുകൾക്ക് വിട്ടുകിട്ടുമെങ്കിൽ ഖബറിനടുക്കൽ വെച്ച് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക. അതിനും സാധ്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അതായത് മയ്യത്ത് മറവ് ചെയ്തു പോയി എവിടെയാണെന്ന് അറിയില്ല, ഖബർ എവിടെയാണ് എന്ന് അറിയില്ല, അറിയുമെങ്കിൽ അവിടെ വെച്ച് നമസ്കരിക്കാം. ഇനി മയ്യത്ത് മറവ് ചെയ്ത സ്ഥലം തിരിച്ചറിയാൻ സാധിക്കും, പക്ഷേ അവിടെ വെച്ച് നമസ്കരിക്കുന്നതും വിലക്കപ്പെട്ടതാണ് എങ്കിൽ യാതൊരു നിർവാഹവുമില്ല മയ്യത്ത് നമസ്കരിക്കാൻ. എങ്കിൽ പിന്നെ അവസാനമായി ചെയ്യാവുന്നത് ഗായിബായ മയ്യത്തിന് നമസ്കരിക്കുന്നത് പോലെ മയ്യത്ത് മുന്നിലില്ലാതെ ആ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി ചില ആളുകൾ നമസ്കരിക്കുക എന്നതാണ്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലയുടെ ക്ലാസിൽ നിന്നാണ് മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു കാര്യം കൂടി അദ്ദേഹം ഉണർത്തിയത് കാണാൻ സാധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം, അതായത് അത്തരമൊരു രാജ്യത്ത് വെച്ച് മരണപ്പെടുന്ന ഒരു മുസ്ലിമിന്റെ മയ്യത്ത് അയാളുടെ യഥാർത്ഥ നാടായ മുസ്ലിം രാജ്യത്തെ ഏതെങ്കിലും ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നതിനു വേണ്ടി ഫ്രീസറിൽ സൂക്ഷിച്ച് മറവ് ചെയ്യുന്നതിനെ പിന്തിപ്പിക്കൽ അനുവദനീയമാണോ? അതിന് നൽകപ്പെട്ടിട്ടുള്ള മറുപടി, എത്രയും പെട്ടെന്ന് മയ്യത്ത് മറവ് ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമം. അതാണ് ഉപദേശിക്കപ്പെടേണ്ട കാര്യവും. എന്നാൽ മയ്യത്ത് മറവ് ചെയ്യാതെ പിന്തിപ്പിക്കുന്നതിൽ വല്ല മസ്ലഹത്തും ഉണ്ടെങ്കിൽ, മയ്യത്ത് സൂക്ഷിക്കുന്നതുകൊണ്ട് മയ്യത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും, അതേപോലെ മയ്യത്ത് പിന്തിപ്പിക്കുന്നതിനുള്ള സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ചെലവ് അതിന്റെ അനന്തരാവകാശികളായ ആളുകളുടെ കൂട്ടത്തിൽ മൈനർമാരായ ആളുകളുണ്ടെങ്കിൽ അവരുടെ അനന്തര സ്വത്തിൽ അത് യാതൊരു ബുദ്ധിമുട്ടും ഉപദ്രവവും വരുത്തുന്നില്ല എങ്കിൽ വേണമെങ്കിൽ മയ്യത്തിനെ ഫ്രീസറിൽ വെച്ച് മറവ് ചെയ്യുന്നത് പിന്തിപ്പിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് സഹാബികൾ ചില മസ്ലഹത്തിനു വേണ്ടി പിന്തിപ്പിച്ചതുപോലെ. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിന് എതിരായ കാര്യമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക എന്നതാണ് ഗുണകരമായിട്ടുള്ളത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, കൊറോണ ബാധിച്ച് മരണപ്പെടുന്ന ആളുകളുടെ രക്തസാക്ഷ്യത്തെ സംബന്ധിച്ചാണ്. ചില ആളുകൾ യാതൊരു അഭിപ്രായ ഭിന്നതയും സൂചിപ്പിക്കാതെ കൊറോണ മൂലം മരണപ്പെടുന്ന ആളുകൾ രക്തസാക്ഷികളാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നതാണ് വസ്തുത. കാരണം പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രക്തസാക്ഷ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഹദീസുകളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹദീസിൽ വന്നിട്ടുള്ള ത്വാഉൻ പ്ലേഗ് എന്ന് പറയുന്നത് എന്താണ് എന്ന വിഷയത്തിലുള്ള ഭിന്നതയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. രണ്ട് വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വീക്ഷണം, ത്വാഉൻ പ്ലേഗ് എന്ന് പറയുന്നത് അതിവേഗം വ്യാപിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായി തീരുന്ന മഹാവ്യാധികളെല്ലാം ത്വാഉനാണ്, അത് പ്ലേഗിൽ പെട്ടതാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പൌരാണികരും ആധുനികരുമായ ആളുകളിൽ ചിലർ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇബ്നുൽ അഫീർ അദ്ദേഹത്തിന്റെ അന്നിഹായയിലും ഇബ്നുൽ അറബി മുഅത്തയിന്റെ ഷർഹായ അൽ മസാലിക്കിലും അതുപോലെ തന്നെ ഇമാം ഐനി അദ്ദേഹത്തിന്റെ ഉംദത്തുൽ ഖാരിയിലും ഇബ്നു ഹസ്മ് അദ്ദേഹത്തിന്റെ മുഹല്ലയിലും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ചില ആധുനിക പണ്ഡിതന്മാർ പന്നിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ട് മരണപ്പെട്ടപ്പോൾ അത്തരം ആളുകൾ ത്വാഉനിന്റെ പരിധിയിൽ അല്ലെങ്കിൽ വിധിയിൽ പെടുന്നതാണ് എന്ന് ഫത്വ നൽകിയതായും കാണാൻ സാധിക്കും. രണ്ടാമത്തെ വീക്ഷണം, ത്വാഉൻ അഥവാ പ്ലേഗ് എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക രോഗമാണ്. ത്വാഉൻ ഒരു പകർച്ചവ്യാധിയാണ്. എന്നാൽ എല്ലാ പകർച്ചവ്യാധിയും ത്വാഉനല്ല പ്ലേഗല്ല എന്നതാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളിൽ ഇബ്നു അബ്ദുൽ ബർ, അതുപോലെ തന്നെ ഖാളി ഇയാള്, ഇമാം നവവി, ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നുൽ ഖയ്യിം, സർഖാനി, ഹൈതമി എന്നിങ്ങനെയുള്ള പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ആധുനിക പണ്ഡിതന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സ്വാലിഹ് അസ്സിന്ദി അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. കൊറോണ എന്ന് പറയുന്നത് അത് പ്ലേഗ് തന്നെയാണോ? ചില ആളുകൾ കൊറോണ എന്ന് പറയുന്നത് അത് പ്ലേഗ് എന്ന പകർച്ചവ്യാധിയാണ്. ഹദീസിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ അത് ഇതിനും ബാധകമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് വഹാദ ഗലത്തുൻ ഫഹുമ മറളാനി മുഖ്തലിഫാൻ. ഈ ധാരണ, അതായത് കൊറോണ പോലുള്ള പകർച്ചവ്യാധികൾ പ്ലേഗാണ്, പ്ലേഗുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇത്തരം രോഗങ്ങൾക്കും ബാധകമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം പകർച്ചവ്യാധി എന്ന് പറയുന്നതും പ്ലേഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് രോഗമാണ്. അത്താഴുന് മറലുൻ യുസീബുദ്ദം വയുസബ്ബിബു ഖുറൂഹൻ ഫിൽ ജിൽദി ലാസിയമ തഹത്തൽ ആബാത്തി വൽ അസാബി വഖൽഫൽ ഉദുൻ വനഹുഹ. പ്ലേഗ് രോഗം ബാധിക്കുന്നത് രക്തത്തെയാണ്. അത് ശരീരത്തിൽ വ്രണങ്ങൾക്ക് കാരണമായി തീരുന്നു. പ്രത്യേകിച്ച് കക്ഷങ്ങളിലും അതുപോലെ തന്നെ കാൽ വിരലുകളിലും ചെവികളുടെ പിൻഭാഗത്തും അതുപോലുള്ള സ്ഥലങ്ങളിലും. ഇതു കാരണമായി ഹൃദയമിടിപ്പിൽ തകരാറുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇത് ബാധിക്കുന്ന മിക്ക ആളുകളും മരണപ്പെടാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്ലേഗ് എന്നത് പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, പ്ലേഗ് പകർച്ചവ്യാധിയാണ്. എന്നാൽ എല്ലാ പകർച്ചവ്യാധിയും പ്ലേഗല്ല. കൊറോണ എന്ന് പറയുന്നത് ശ്വസന അവയവങ്ങളുമായി ബന്ധപ്പെടുന്ന അതിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ പ്ലേഗുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം ഹദീസുകൾ കൊറോണയ്ക്ക് കൂടി ബാധകമാക്കുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുള്ളത് അവർക്കറിയുന്ന അവർക്കതിന്റെ ആശയങ്ങൾ മനസ്സിലാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അത്തരം കാര്യങ്ങളെ അതല്ലാത്ത വിഷയങ്ങളുടെ മേൽ ബാധകമാക്കാൻ നമുക്ക് അവകാശമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ വബാ എന്ന് പറയുന്നതും അതായത് പകർച്ചവ്യാധി എന്നതും
പ്ലാഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. എല്ലാ പകർച്ചവ്യാധികളും പ്ലാഗല്ല, പ്ലാഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ആലങ്കാരികമായി പകർച്ചവ്യാധികളെ സംബന്ധിച്ച് പ്ലാഗ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നും സൂചിപ്പിച്ചത് നമുക്ക് കാണാം. ആധുനിക വൈദ്യശാസ്ത്രം പരിശോധിച്ചാലും പ്ലാഗ് എന്ന് പറയുന്നത് മൂന്ന് ഇനങ്ങളുണ്ട് എന്ന് വിശദീകരിച്ചതായി കാണാം. ഒന്ന്, നേരത്തെ ഷെയ്ഖ് സാലിഹ് സിന്ദിയുടെ വാക്കുകളിൽ കാണുന്നത് പോലെ ശരീരത്തിലെ നേർത്ത ചർമ്മങ്ങളുള്ള ഭാഗങ്ങൾ, ചെവിയുടെ പിൻഭാഗം, അതുപോലെ തന്നെ പെരടി, കക്ഷം, കാൽത്തുടകളുടെ മേൽഭാഗം, അതായത് ഇതുപോലുള്ള വിരലുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ ചെറിയ കുരുക്കളും അതുപോലെ തന്നെ ഉണലുകളും ഉണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത്, ഇതിനുള്ള ചികിത്സ നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ ചികിത്സ ഫലിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് രക്തത്തെ ബാധിക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകളും വ്രണങ്ങളും രൂപപ്പെടുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഒന്നുകൂടി ഉള്ളിലോട്ട് പോയി ആന്തരികാവയവങ്ങളെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ശ്വാസകോശത്തെ ബാധിക്കുന്ന മാരകമായ പ്ലേഗ്. ഇങ്ങനെ മൂന്ന് ഇനങ്ങളുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇനി ഹദീസുകൾ പരിശോധിച്ചാൽ സാധാരണയുള്ള പകർച്ചവ്യാധിയെ സംബന്ധിച്ചല്ല ത്വാഊൻ അഥവാ പ്ലേഗ് എന്ന് ഹദീസുകളിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഫ്ന ഉമ്മത്തി ഇല്ലാ ബിത്തഈനി വത്തഊൻ ഖുൽതു യാ റസൂലല്ലാ ഹാദ അത്തഈനു ഖദ് അറഫ്നാഹു ഫമത്തഊൻ. എന്റെ ഉമ്മത്ത് തഅനു കൊണ്ടും താവുൻ കൊണ്ടും അല്ലാതെ മരിക്കുകയില്ല, നശിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, തഅനു എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ താവുൻ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഗുദ്ദത്തുൻ കഗുദ്ദത്തിൽ ബഈർ. ഇവിടെ ഗുദ്ദ എന്നതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ എന്നാണ്. കഴുത്തിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഒട്ടകങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കുന്നുകൂടുകയും അങ്ങനെയുണ്ടാകുന്ന വ്രണങ്ങളും ആണ് ഇവിടെ ഗുദ്ദത്ത് എന്നതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള മുറിവുകൾ ശരീരത്തിലുണ്ടാകുന്നതാണ് പ്ലേഗ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് പ്ലേഗ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അത് ബാധിക്കുന്നു എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത്, വ്രണങ്ങളുണ്ടാകും, മുറിവുകളുണ്ടാകും പ്ലേഗ് കൊണ്ട് ശരീരത്തിൽ എന്നതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം അഹമ്മദ് അതുപോലെ തന്നെ നസായി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് രക്തസാക്ഷികളായ ആളുകളും അതുപോലെ തന്നെ വിരിപ്പിൽ കിടന്ന് മരിച്ച ആളുകളും പ്ലേഗ് മൂലം മരണപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ പരാതിപ്പെടും. രക്തസാക്ഷികളായ ആളുകൾ പറയും, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങൾ വധിക്കപ്പെട്ടതുപോലെ അവരും വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ സ്വാഭാവിക മരണം മരിച്ച, ഹദീസിലുള്ള പ്രയോഗം അൽ മുത്തവഫൌന അല ഫുറുഷിഹിം എന്നാണ്, വിരിപ്പിൽ കിടന്ന് മരിച്ച ആളുകൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവിക മരണം പ്രാപിച്ച ആളുകളെയാണ്. അവർ പറയും, അവർ ഞങ്ങളുടെ സഹോദരന്മാരാകുന്നു, അതായത് പ്ലേഗ് ബാധിച്ച് മരിച്ചവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങൾ മരിച്ചതുപോലെ അവരും വിരിപ്പിൽ കിടന്ന് ആണ് അവർ മരിച്ചിട്ടുള്ളത്, അതായത് യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് മരിച്ചവരല്ല എന്നർത്ഥം. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന മറുപടിയിൽ കാണാം, ഉന്ദുറു ഇലാ ജറാഹിഹിം വയൻ അസ്ബഹത്ത് ജറാഹുഹും ജറാഹൽ മഖ്തൂലീൻ ഫഇന്നഹും മിൻഹും വമഅഹും ഫൈദാ ജറാഹുഹും ഖദ് അസ്ബഹത്ത് ജറാഹുഹും. നിങ്ങൾ അവരുടെ മുറിവുകളിലേക്ക്, വ്രണങ്ങളിലേക്ക് നോക്കുക, മുറിവുകളിലേക്ക് നോക്കുക, അത് കൊല്ലപ്പെട്ട ആളുകളുടെ മുറിവുകളോട് സാദൃശ്യമുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അതുകൊണ്ട് തന്നെ അവർ അവരുടെ കൂടെയാകുന്നു. അതായത് യുദ്ധക്കളത്തിൽ മരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ മുറിവേറ്റ് മരിക്കുന്ന ആളുകളുടെ മുറിവുകൾ പോലെ ഇവരുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവിക മരണം മരിച്ചവരല്ല, അവർ രക്തസാക്ഷികളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിധി പറയുന്നത്. അതിന് അടയാളമായി സൂചിപ്പിക്കുന്നത് യുദ്ധക്കളത്തിൽ മരിച്ച ആളുകളുടെ മുറിവുകൾ പോലെ ഇവരുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് എന്നതാണ്.
അപ്പോൾ പ്ലേഗ് കൊണ്ട് ശരീരത്തിൽ മുറിവുണ്ടാകും, വ്രണങ്ങളുണ്ടാകും എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസിൽ ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പ്ലേഗുമായി ബന്ധപ്പെട്ട ഹദീസിൽ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ്, ഇന്ന ഹാദൽ വജഅ റിജ്സുൻ ഔ അദാബുൻ ഔ ബഖിയതു അദാബിൻ ഉദ്ദിബ ബിഹി ഉനാസു മിൻ ഖബലികും. പ്ലേഗ് എന്ന് പറയുന്നത്, ഈ രോഗം എന്ന് പറയുന്നത്, ഒന്നുകിൽ അത് റിജ്സ്, മറ്റു ചില റിപ്പോർട്ടുകളിൽ റിജ്സ് എന്ന് ബുഖാരിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അത് മ്ലേച്ഛമായ മോശമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ശിക്ഷയുടെ ബാക്കിയാണ് എന്ന് ഹദീസിൽ പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം 2218 നമ്പർ ഹദീസ്, ഇമാം ബുഖാരിയുടെ 3286 നമ്പർ ഹദീസിൽ അത്താഉനു റിജ്സുൻ അർസല അലാ ത്വാഇഫതിൻ മിൻ ബനി ഇസ്രായീല ഔ അലാ മൻ കാന ഖബലകും. പ്ലേഗ് എന്ന് പറയുന്നത് ബിജ്സുൻ ഊർസില അലാ ത്വാഇഫതിൻ മിൻ ബനി ഇസ്രായീൽ, നിങ്ങൾക്കുമുമ്പുള്ള സമുദായത്തിൽ അല്ലെങ്കിൽ ബനി ഇസ്രായേലിലെ ഒരു വിഭാഗത്തിലേക്ക് അയക്കപ്പെട്ട രജിസാകുന്നു താഉൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിൽ അത്താഉനു ആയത്തു റിജ്സി ഇബ്തലല്ലാഹു അസ്സ വജല്ല ബിഹി നാസൻ മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ അല്ലാഹു പരീക്ഷിച്ച ദിജുസിന്റെ ഒരു ആയത്താകുന്നു, ദൃഷ്ടാന്തമാകുന്നു പ്ലേഗ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ മൂന്ന് റിവായത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹുവിന്റെ ശിക്ഷയായി ജനങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു കാര്യമാണ്, അതല്ലെങ്കിൽ പരീക്ഷണമാണ് ഈ പ്ലേഗ് എന്ന് പറയുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, പ്ലേഗ് മൂലം മരണപ്പെടുക എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് രക്തസാക്ഷിത്വമാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അത്താഉനു ഷഹാദത്തു ലികുല്ലി മുസ്ലിമിൻ, പ്ലേഗ് മൂലമുള്ള മരണം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇമാം ബുഖാരിയുടെ 5401 നമ്പർ ഹദീസിൽ വൽ മത്ഊനു ഷഹീദുൻ, പ്ലേഗ് മൂലം മരണപ്പെടുന്നവൻ രക്തസാക്ഷിയാണ് എന്ന പരാമർശവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹദീസുകളിൽ മൂന്ന് അടയാളങ്ങൾ പ്ലേഗ് രോഗത്തെ സംബന്ധിച്ച് പറയുകയും നാലാമതായി അത് രക്തസാക്ഷിത്വമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചാമതായി മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ മക്കയിലും പ്ലേഗ് ബാധിക്കുകയില്ല, അവിടെ അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവലുണ്ടാകും എന്നുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും താഉലിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ സ്ഥലങ്ങളിൽ താഉൻ ഉണ്ടാവുകയില്ല, വ്യാപിക്കുകയില്ല എന്ന് പറഞ്ഞ രണ്ട് ഹറമുകളിൽ മക്കയിലും മദീനയിലും വബാ പകർച്ചവ്യാധികൾ ഉണ്ടാകാം, അത് പകരുകയില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല. ഇപ്പോഴും കൊറോണ ബാധിച്ചതിൽ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് മദീനയുടെ ഭാഗങ്ങളിൽ 6 ആളുകൾ മരണപ്പെട്ടു എന്നാണ്. മക്കയിലും മദീനയിലും കൊറോണ ബാധ ഉണ്ടായിട്ടുണ്ട് എന്നും അവിടെയും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നു. ഈ 5 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ത്വാഉൻ എന്ന് പറയുന്നത് എല്ലാ പകർച്ചവ്യാധിക്കും പറയുന്ന പേരല്ല, മറിച്ച് അത് ഈ പറഞ്ഞ പ്രത്യേക പരാമർശങ്ങളുള്ള പ്രത്യേകമായ ഒരു രോഗത്തിന് പറയുന്നതാണ് എന്ന് ഹദീസുകളിൽ നിന്നും ആധുനിക വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കൊറോണ അത് പ്ലേഗ് പോലെയുള്ള ഒരു പകർച്ചവ്യാധിയാണ്. പ്ലേഗ് ബാധിച്ച് മരിക്കുന്ന ആളുകൾക്ക് രക്തസാക്ഷിത്വമുള്ളതുപോലെ തന്നെ കൊറോണ ബാധിച്ച് മരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പകർച്ചവ്യാധി മൂലം മരണപ്പെടുന്ന ആളുകളൊക്കെ രക്തസാക്ഷികളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിൽ ബലപ്പെട്ട അഭിപ്രായമായി ഹദീസുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ അഭിപ്രായമാണ്. അതായത് രക്തസാക്ഷിത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗണത്തിൽപ്പെട്ടതല്ല എന്ന അഭിപ്രായമാണ്. മറ്റൊരു കാര്യം ഇതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ യുദ്ധത്തിൽ രക്തസാക്ഷികളാകുന്ന ആളുകളല്ലാതെ മറ്റൊരുപാട് ആളുകളെ സംബന്ധിച്ച് ഹദീസിൽ ഏകദേശം 10-17 ആളുകളെ
രക്തസാക്ഷികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ കാണാം. അക്കൂട്ടത്തിൽ എവിടെയും പകർച്ചവ്യാധികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടില്ല. അതിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിലും അതല്ലാത്ത ഹദീസുകളിലും വൽ മത്ഊനു ഷഹീദുൻ, പ്ലേഗ് ബാധിച്ച് മരിക്കുന്നവൻ രക്തസാക്ഷിയാണ്. രണ്ടാമത്തെ കാര്യം, വയറിന് അസുഖം ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾ. നേരത്തെ സൂചിപ്പിച്ച ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെ അതിന്റെ ആദ്യത്തിൽ സൂചിപ്പിക്കുന്നത് അൽ മബ്തൂനു ഷഹീദുൻ, 5401 നമ്പർ ഹദീസ്, വയറിന് അസുഖം ബാധിച്ച് മരണപ്പെടുന്നവൻ രക്തസാക്ഷിയാണ് എന്നാണ്. അപ്പോൾ വയറിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് അത് കാരണമായി മരണപ്പെടുന്നവൻ രക്തസാക്ഷിയാണ് എന്ന് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, ഗർഭിണിയായിരിക്കുകയും അങ്ങനെ വയറ്റിലുള്ള കുട്ടിയുടെ കാരണമായി അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്ന സ്ത്രീകൾ രക്തസാക്ഷികളാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വൽ മർഅത്തു തമൂതു ബിജുംഇൻ ഷഹീദുൻ എന്ന് അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹമ്മദിന്റെയും തവറാനിയുടെയും റിപ്പോർട്ടിൽ വൻ നുഫസാഉ ഷഹാദത്തുൽ ലിഉമ്മത്തി എന്ന പരാമർശവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസും സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തേത്, അബൂദാവൂദിന്റെ 3111 നമ്പർ ഹദീസിൽ വസാഹിബു ദാത്തിൽ ജംബി ഷഹീദുൻ, പക്ഷാഘാതം പിടിപെട്ട് മരണപ്പെടുന്ന ആളുകൾ അത് അവൻ രക്തസാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഹദീസും സ്വഹീഹാണെന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമത്തേത്, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അസ്സുല്ലു ഷഹാദ, ക്ഷയരോഗം അത് രക്തസാക്ഷിത്വമാണ് എന്ന് ത്വയാലസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തവറാനിയുടെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നു. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസ് 23rd പേജിൽ ഈ കാര്യം രേഖപ്പെടുത്തിയത് കാണാം. സഹീഹുൽ ജാമിയയിൽ 3691 നമ്പറായും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 വിഭാഗം ആളുകളെയാണ് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതല്ലാതെ മുങ്ങി മരിക്കുന്ന ആളുകൾ രക്തസാക്ഷികളാണ് എന്ന് പറഞ്ഞത് കാണാം. അത് രോഗമല്ല, അപകടമാണ്. അതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾ അത് രക്തസാക്ഷികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതും രോഗമല്ല. അതേപോലെ തന്നെ തീപ്പൊള്ളി മരിക്കുന്ന ആളുകൾ രക്തസാക്ഷികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതും അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേർക്കുനേരെ രോഗവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ 5 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇതിലെവിടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഹദീസുകളിൽ പകർച്ചവ്യാധി മൂലം മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നും ഹദീസുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് ഹദീസിൽ അങ്ങനെ പരാമർശമില്ല. പിന്നെയുള്ള തർക്കം പ്ലാഗിന്റെ പരിധിയിൽ പെടുന്നതാണോ അല്ലേ എന്നതാണ്. ആണ് എന്ന നിലക്ക് രക്തസാക്ഷിത്വമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. തെളിവുകളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അതല്ല രണ്ടാമത്തെ അഭിപ്രായമാണ് ബലപ്പെട്ട അഭിപ്രായമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആളുകൾക്കും ഈ മഹാമാരിയിൽ നിന്ന്, അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഭീതിയിൽ നിന്നും, ഏകാന്തതയിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ലോകത്തിന് അല്ലാഹു ശാന്തിയും സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. കൊറോണ ബാധിച്ച് മരണപ്പെടുന്ന സർവ്വലോകരക്ഷിതാവും സൃഷ്ടാവുമായ ഏകനായ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്ത് ജീവിക്കുന്ന മുസ്ലിംകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരനുഭവിച്ച പ്രയാസം കൊണ്ട് അവരുടെ പാപങ്ങൾ പുറത്തുകൊടുക്കുകയും അത് മുഖേന അവരെ ശുദ്ധീകരിച്ച് പാപം പൊറുക്കപ്പെട്ടവരായി നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൌസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.